ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. പോരാട്ടങ്ങളുടെ ചരിത്രത്തിന് ശേഷം രാജവാഴ്ചയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ അവലോകനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് രാജവാഴ്ചയെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നമ്മൾ കാണും. തുടർന്ന് ആ രാജവാഴ്ചയെ വിവിധ ഘട്ടങ്ങളായി തിരിച്ച് കൂടുതൽ വിശദമായി നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപഗ്രഥിക്കുന്നതായിരിക്കും. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ, മഹത്വപൂർണമായ കാലഘട്ടമായിട്ടാണ് രാജവാഴ്ചയുടെ കാലഘട്ടത്തെ പൊതുവെ കണക്കാക്കുക. ബി സി 1030 മുതൽ 587 വരെയുള്ള ഏതാണ്ട് 4.5 നൂറ്റാണ്ട് കാലമാണ് രാജവാഴ്ചയുടെ കാലമായി പരിഗണിക്കപ്പെടുന്നത്. 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇസ്രായേൽ ജനത്തിൻ്റെ കാനാൻ ദേശത്തുള്ള വാസം ദുരിതപൂർണമായി തീർന്നതായി ന്യായാധിപന്മാരുടെ ചരിത്രം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ ഗോത്രവും തങ്ങളുടേതായ നിലനിൽപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോൾ സുശക്തമായ ഫിലിസ്ത്യ സൈന്യത്തെ നേരിടാൻ അവർക്ക് കഴിയാതെ പോയി. മറ്റ് അയൽ രാജ്യങ്ങളും ഈ കാനാൻ ദേശത്ത് നോട്ടം ഇട്ടിരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയിലായി തീർന്നു, അപകടത്തിലായി. നമ്മൾ ന്യായാധിപന്മാരുടെ കാലത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു ഇസ്രായേൽക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ. പടിഞ്ഞാറ് മധ്യധരണിയാഴി, കിഴക്ക് യൂഫ്രട്ടീസ് നദി, അതിന് നടുവിലായി ജോർദാൻ നദി. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശമാണ് കാനാൻ ദേശമായിട്ട് അറിയപ്പെടുക. അതിൽ ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ഇസ്രായേൽക്കാർക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. ജോർദാന് കിഴക്ക് റൂബൻ, ഗാദ് എന്ന ഗോത്രങ്ങളും മനാസെ ഗോത്രത്തിൻ്റെ പകുതിയും വാസം ഉറപ്പിച്ചിരുന്നു. ബാക്കിയുള്ള ഗോത്രങ്ങൾ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. ജോഷുവയുടെ നേതൃത്വത്തിൽ നേടിയെടുത്ത കാനാൻ ദേശം സ്വന്തമായി സൂക്ഷിക്കാൻ ന്യായാധിപന്മാരുടെ കാലത്ത് ശ്രമിച്ചുവെങ്കിലും ശക്തരായ ഫിലിസ്തീനരുടെ ആക്രമണത്തിന് കീഴിൽ അവരുടെ നിലനിൽപ്പ് കൂടുതൽ ക്ലേശകരമായി തീർന്നു. ഈ ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഏതാണ്ട് 1050 മുതൽ 1030 വരെയുള്ള കാലഘട്ടത്തിലാണ് സാമുവേൽ ഇസ്രായേലിൽ ന്യായാധിപനായി ഭരണം നടത്തുക. ഏകദേശം 20 വർഷത്തോളം സാമുവേലിൻ്റെ കീഴിൽ ജനം ഒന്നിച്ചു നിന്നു. പക്ഷെ തുടർന്ന് രാജവാഴ്ച ആവിർഭവിച്ചു. ആ രാജവാഴ്ച 4.5 നൂറ്റാണ്ടോളം നിലനിൽക്കുകയും ചെയ്തു, 1030 മുതൽ 587 വരെ. ഈ രാജവാഴ്ചയെക്കുറിച്ച് ദീർഘമായി ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബൈബിളിലെ 6 പുസ്തകങ്ങൾ രാജവാഴ്ചയുടെ ചരിത്രമാണ് അവതരിപ്പിക്കുക. സാമുവേലിൻ്റെ പേരിലുള്ള 1-ഉം 2-ഉം പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പേരിലുള്ള 1-ഉം 2-ഉം പുസ്തകങ്ങൾ, ദിനവൃത്താന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ, ഇങ്ങനെ 6 ചരിത്രഗ്രന്ഥങ്ങൾ ഇസ്രായേലിൻ്റെ രാജവാഴ്ചയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. ജനം ആവശ്യപ്പെട്ടതനുസരിച്ച് ദൈവത്തിൻ്റെ ആജ്ഞാനുപ്രകാരം സാമുവേൽ ഇസ്രായേലിന് രാജാവിനെ വാഴിച്ചു കൊടുത്തു, സാവൂൾ എന്ന ആദ്യ രാജാവ്. അവസാനത്തെ രാജാവായ സെദേക്കിയ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ പെട്ട് അടിമത്തത്തിലേക്ക് നീങ്ങുന്നതോടുകൂടിയാണ് രാജവാഴ്ച അവസാനിക്കുക. സാമുവേലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പേരിലുള്ള 2 പുസ്തകങ്ങൾ, ഈ 4 പുസ്തകങ്ങൾ ഈ ചരിത്രം മുഴുവൻ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന 2 പുസ്തകങ്ങൾ, ദിനവൃത്താന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ, പ്രവാസത്തിന് ശേഷം രചിക്കപ്പെട്ടവയാണെന്നാണ് പൊതുവെ കരുതപ്പെടുക. ഗ്രീക്കിലും ലത്തീനിലും ഈ പുസ്തകങ്ങൾക്ക് പാരാലിപ്പോമെന എന്നാണ് പറയുക. പാരാലിപ്പോമെന എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞവ എന്ന് അർത്ഥം. ഇപ്പോൾ രാജാക്കന്മാരുടെയും സാമൂഹ്യൻ്റെയും പുസ്തകങ്ങളിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമാക്കിയതാണ് എന്ന ധാരണയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങൾക്കുള്ള പ്രത്യേകത, അവ ദേവാലയത്തിനും ദൈവാരാധനയ്ക്കും ആരാധന ക്രമങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ചരിത്രം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 6 പുസ്തകങ്ങൾ വിശദമായി അവതരിപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ രാജവാഴ്ചയുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ അടുത്തു വരാനായിട്ട് ശ്രമിക്കുന്നത്. ചരിത്രം അവതരിപ്പിക്കുന്ന 6 പുസ്തകങ്ങളോടൊപ്പം ആ കാലഘട്ടത്തിൽ രംഗപ്രവേശം ചെയ്ത പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ആ കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായകമാകും. ഉദാഹരണത്തിന് ആമോസ്, ഹോസിയ, മിക്ക, യേശയ്യ, ജെറമിയ ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലാണ് രാജവാഴ്ചയുടെ ചരിത്രം മുഖ്യമായി നമുക്ക് കിട്ടുക. ഈ ചരിത്രം മുഴുവനായി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇസ്രായേൽ ഒരു ശക്തമായ ജനതയായി തീർന്നു എന്നതാണ്. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഫറവോയുടെയും മേൽനോട്ടക്കാരുടെയും ക്രൂരതയിൽ മർദ്ദനത്തിന് കീഴിൽ നിലവിളിച്ചിരുന്ന ഒരു ജനം ഇന്ന് മേൽവിലാസമുള്ള, സ്വന്തമായി അസ്തിത്വമുള്ള, രാജ്യമുള്ള ഒരു ജനതയായി തീർന്നു. കർത്താവ് അബ്രഹാമത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയായി. നിനക്ക് സ്വന്തമായൊരു ദേശം ഞാൻ നൽകും എന്ന വാഗ്ദാനം കാനാൻ ദേശം ഇസ്രായേൽക്കാർക്ക് സ്വന്തമായപ്പോൾ യാഥാർത്ഥ്യമായി തീർന്നു. കടൽത്തീരത്തെ മണൽത്തിരി പോലെ, ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ നിന്റെ മക്കൾ അസംഖ്യമായി തീരും എന്ന വാഗ്ദാനവും ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കാലമായപ്പോഴേക്കും പൂർത്തിയായിത്തീർന്നു. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി. ദൈവം അബ്രാഹത്തിന് സന്തതികളെ ഒരു ജനതയാക്കി ഉയർത്തി. ഈ ജനത ദൈവത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എപ്രകാരമാണ് മറുപടി കൊടുത്തത്? ദൈവം തങ്ങളോട് കാണിച്ച വിശ്വസ്തതയ്ക്ക് അവർ കൊടുത്ത മറുപടി എന്തായിരുന്നു? വിശ്വസ്തതയാണോ അതോ അവിശ്വസ്തതയാണോ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവും ജനങ്ങളുടെ അവിശ്വസ്തതയും എടുത്തു കാണിക്കുകയാണ് രാജവാഴ്ചയുടെ ചരിത്രത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. ജനം ശക്തമായ ഒരു ജനതയായിത്തീർന്നു, അല്ല ഒരു സാമ്രാജ്യം എന്ന നിലയിൽ അവർ വളർന്നു കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഭൂവിഭാഗങ്ങൾ വളരെയേറെ വികസിച്ചു. തുടങ്ങിയത് സാവൂളിലാണ്. സാവൂളിനെ ഒരു രാജാവായി തിരഞ്ഞെടുക്കുന്നതോടുകൂടിയാണ് ഇസ്രായേലിൽ രാജവാഴ്ച ആരംഭിക്കുക. സാമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ സാവൂളിൻ്റെ രംഗപ്രവേശത്തിൻ്റെ സാഹചര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. അതിനുശേഷം എപ്രകാരമാണ് സാവൂളിനെ രാജാവായി തിരഞ്ഞെടുത്തതെന്നും രാജാവായി വാഴ്ചതെന്നും. ഇപ്പോൾ സാവൂൾ രാജാവായി തീരുമ്പോൾ ഫിലിസ്തീയരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു ഇസ്രായേൽക്കാർ ജീവിച്ചിരുന്നത്. ഇസ്രായേൽക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ ഉടമ്പടിയുടെ പേടകം പോലും നഷ്ടപ്പെട്ടൊരു സാഹചര്യമുണ്ടായി. അഫക്കിലെ പരാജയം എന്ന് പറയാം. സാമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേൽക്കാർക്കെതിരെ ഫിലിസ്തീയർ നടത്തിയ യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ കാണും. ദൈവത്തിൻ്റെ സാന്നിധ്യം തങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരാജയം ഉണ്ടായതെന്ന് വിചാരിച്ച ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളമായ ഉടമ്പടിയുടെ പേടകം പടക്കളത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പടക്കളത്തിൽ ഉടമ്പടിയുടെ പേടകം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അകന്നുപോയി എന്ന് വിചാരിച്ചൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് വന്ന സാമൂവേലിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 20 വർഷം സംരക്ഷണം ലഭിച്ചുവെങ്കിലും സാമൂവേൽ വൃദ്ധനായി കഴിഞ്ഞപ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് സാവൂൾ ഇസ്രായേലിൻ്റെ രാജാവായി രംഗപ്രവേശം ചെയ്യുന്നത്. സാവൂൾ ആദ്യത്തെ രാജാവ്. ആ ആദ്യത്തെ രാജാവ് ഫിലിസ്തീയരെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനും തോൽപ്പിക്കാനും കഴിവുള്ളവനായിത്തീർന്നു. പക്ഷേ സാവൂളിൻ്റെ ഭരണം ഏകദേശം 20 വർഷമാണ് ദീർഘിച്ചത്. ആ ഭരണത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഫിലിസ്തീയർ കൂടുതൽ ശക്തരാവുകയും ഇസ്രായേലിൽ കൂടുതൽ ദുർബലരാവുകയും ചെയ്തു. പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് സാവൂൾ ഇന്ന് അവസാനിക്കുക. ഗിൽബോവ കുന്നിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ സാവൂളും സാവൂളിൻ്റെ മക്കളും മരിച്ചു വീണു. ഇസ്രായേൽ വീണ്ടും വലിയ ഒരു പ്രതിസന്ധിയിലായി. രാജഭരണത്തിൻ്റെ തുടക്കം വാസ്തവത്തിൽ വളരെ ക്ലേശകരമായിരുന്നു, ദുർബലമായിരുന്നു, പരാജയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സാവൂളിൻ്റെ മരണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഒരു ശക്തമായ സാമ്രാജ്യമായി മാറുക. അത് ദാവീദിൻ്റെ ഭരണത്തിന് കീഴിലാണ്. BC 1030 രാജാവായ സാവൂൾ 1010 മരണമടഞ്ഞു. സാവൂളിൻ്റെ മരണത്തിന് ശേഷം ദാവീദിനെ യൂദാഗോത്രം രാജാവായി സ്വീകരിച്ചു, അംഗീകരിച്ചു. തുടർന്ന് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളും ചേർന്ന് 12 ഗോത്രങ്ങളും ഒരുമിച്ച് ദാവീദിനെ രാജാവായി സ്വീകരിച്ചു. അങ്ങനെ സാവൂളിൻ്റെ മരണം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഇസ്രായേലിൽ ഒരു പുതിയ നേതാവ്, പുതിയ രാജാവ്, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ശക്തനായ ദാവീദ് രംഗപ്രവേശം ചെയ്തു. ദാവീദ് ആദ്യമേ ചെയ്തത് ഫിലിസ്തീർക്കെതിരെയുള്ള യുദ്ധം പൂർത്തിയാക്കുകയാണ്. തുടർന്ന് ചുറ്റുപാടുമുള്ള ജനതകൾ ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധം ശക്തിപ്പെടുത്തി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ ഉറപ്പുവരുത്തി. ഏകദേശം 10 വർഷം കൊണ്ട് ദാവീദിൻ്റെ രാജ്യം ഒരു സാമ്രാജ്യമായി വളർന്നു. നമ്മൾ അടുത്ത മാപ്പിലേക്ക് നോക്കുകയാണ്. ചുരുങ്ങിയ പ്രദേശം മാത്രമായിരുന്നു സാവൂളിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നത്. ജോഷുവ നേടിക്കൊടുത്ത പ്രദേശമാണ് ആദ്യമേ നമ്മൾ കാണുക. പക്ഷേ ദാവീദിൻ്റെ ഭരണകാലത്ത് അതിർത്തി വികസിച്ചു താഴെ ചെങ്കടൽ വരെ. എസിയോൺ ഗേബർ അല്ലെങ്കിൽ ഏലാത്ത് എന്ന് പറയപ്പെടുന്ന ചെങ്കടൽ വരെ തെക്കോട്ട് വികസിച്ചു. പടിഞ്ഞാറ് ഫിലിസ്തീനയുടെ അതിർത്തികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മധ്യധരണിയാഴിയായി പടിഞ്ഞാറെ അതിർത്തി. ദാവീദിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ അതിർത്തി മഹാനദിയായ യൂഫ്രട്ടീസാണ്. വടക്ക് ലെബനോൺ ഉൾപ്പെടെ ഹെർമോൺ മല വരെ. മറ്റ് മധ്യപൗരസ്ത്യ സാമ്രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു സാമ്രാജ്യമായി വളർന്നു ദാവീദിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനം. ദാവീദ് മഹാരാജാവ്, ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ രാജാവ്, ദൈവത്തിൻ്റെ ഹിതത്തിന് അനുയോജ്യമായി ജീവിച്ച, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച ഒരു രാജാവായിട്ടാണ് ദാവീദിനെ നമ്മൾ കാണുന്നത്. ദാവീദിനെ ചുറ്റിപ്പറ്റിയാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷകളെല്ലാം ഉയർന്നു വന്നത്. ദാവീദാണ് ഇസ്രായേലിന് ഒരു തലസ്ഥാനമുണ്ടാക്കി കൊടുത്തത്. ജെബൂസിയരുടെ കയ്യിൽ നിന്ന് ദാവീദ് സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് പിടിച്ചെടുത്തതാണ് ജെറൂസലേം. ആ ജെറൂസലേം പട്ടണം ഒരു ഗോത്രത്തിൻ്റെയും ഭാഗമായിരുന്നില്ല. അതേസമയം എല്ലാ ഗോത്രങ്ങൾക്കും അവിടെ പ്രവേശമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. ജെറൂസലേം ദാവീദിൻ്റെ പട്ടണമെന്നാണ് അറിയപ്പെടുക. ആ ജെറൂസലത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പിന്നീടുള്ള സകല പ്രതീക്ഷകളും ഉയർന്നു വന്നത്. ഇന്നും വരാനിരിക്കുന്ന പുതിയ രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പുതിയ നിയമത്തിലെ പ്രതീക്ഷകളും ഈ ജെറൂസലമിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുക. സമാധാനത്തിന് നഗരം എന്നാണ് ജെറൂസലം അറിയപ്പെടുന്നത്. അറിയപ്പെടുന്ന സമാധാനത്തിന് നഗരമാണെങ്കിലും വളരെയേറെ അസമാധാനവും അസ്വസ്ഥതയും ഇന്നും നിലനിൽക്കുന്നൊരു പട്ടണമാണ് ജെറൂസലം. ജെറൂസലത്തിൻ്റെ ഗതിവിഗതികൾ നമ്മൾ സാവകാശം രക്ഷാചരിത്രത്തിലൂടെ കാണുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കാണുക, BC 1000 ആണ്ടോടുകൂടി ദാവീദ് പിടിച്ചെടുത്ത് ദൈവത്തിൻ്റെ നഗരമെന്ന് പേര് കൊടുത്ത ജെറൂസലമിനെ കുറിച്ചാണ്. ദാവീദ് ജെറൂസലമിലേക്ക് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. അതോടുകൂടി ജെറൂസലം രാഷ്ട്രീയമായി മാത്രമല്ല മതപരമായും വലിയ പ്രാധാന്യമുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ കേന്ദ്രമായി, സിരാകേന്ദ്രമായി വർദ്ധിച്ചു. ദാവീദ് ശക്തനായ രാജാവ്. ദാവീദിൻ്റെ മരണത്തിന് ശേഷം കടന്നു വന്നത് പുത്രൻ സോളമനാണ്. സോളമൻ്റെ കാലത്താണ് ഇസ്രായേൽ അതിൻ്റെ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയത്. ദാവീദ് യുദ്ധം വഴി പിടിച്ചെടുത്ത രാജ്യങ്ങൾ, അതിർത്തികൾ, സോളമൻ സന്ധികൾ വഴി, ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങളുമായുള്ള സന്ധികൾ വഴി ഉറപ്പുവരുത്തി. അത് തന്നെയുമല്ല, കരയും കടലും വഴി വലിയ വ്യാപാരങ്ങൾക്ക് സോളമൻ തുടക്കം കുറിച്ചു. വലിയൊരു സൈന്യത്തെ ഒരുക്കി നിർത്തി, ഏത് പ്രതിസന്ധിയെയും നേരിടാൻ പറ്റുന്ന വിധത്തിൽ രാജ്യത്ത് സമൃദ്ധിയുണ്ടായി, സമാധാനമുണ്ടായി. ഈ സോളമനാണ് ജെറൂസലം ദേവാലയം പണികഴിച്ചത്. അന്ന് ലോകത്തിലെ ഒരു മഹാ അത്ഭുതമായി കരുതിയിരുന്ന അതിമനോഹരമായ ജെറൂസലം ദേവാലയം. അതിജ്ഞാനിയായ സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ട് മറ്റു ജനതകൾ സോളമൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഷേബാരാജ്ഞിയുടെ വരവിനെക്കുറിച്ചൊക്കെ ബൈബിള് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പല കലകൾക്കും ശാസ്ത്രശാഖകൾക്കും സോളമൻ നേതൃത്വം നൽകി. അങ്ങനെ എല്ലാ തരത്തിലും വലിയ ഒരു പുരോഗതിയുടെ, സമൃദ്ധിയുടെ നടുവിലെത്തി സോളമൻ്റെ കാലത്ത് ഇസ്രായേൽ ജനം. സോളമൻ്റെ കാലത്ത് പ്രതാപത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയ ഇസ്രായേൽ രാജ്യം സോളമൻ്റെ മരണത്തിന് ശേഷം രണ്ടായി പിളർന്നു. അടുത്ത മാപ്പിലേക്ക് നോക്കുക. സോളമൻ്റെയും ദാവീദിൻ്റെയും സാമ്രാജ്യമായിരുന്നു ഇത്. പക്ഷേ സോളമൻ്റെ മരണത്തോടുകൂടി ജനം രണ്ട് രാജ്യങ്ങളായി തീരുകയാണ്. ഇതാണ് ഡിവൈഡിംഗ് ലൈൻ. ഡിവിഷൻ്റെ അല്ലെങ്കിൽ പിളർപ്പിൻ്റെ കാരണം സോളമൻ്റെ കാലത്തുണ്ടായ പല അക്രമങ്ങളും അനീതികളുമായിരുന്നു. ഭാരിച്ച നികുതി, ചില പ്രത്യേകിച്ചും യൂദാഗോത്രത്തിന് നൽകിയ പ്രത്യേക പരിഗണന, കാരണം സോളമൻ, ദാവീദ് യൂദാഗോത്രത്തിൽപ്പെട്ടവരായിരുന്നല്ലോ. മറ്റ് ഗോത്രങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു. സോളമൻ്റെ മകനായ റഹോബോവാം സ്ഥാനാരോഹണം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഗോത്രപ്രതിനിധികളെയും വിളിച്ചു വരുത്തി. പക്ഷേ ആ സമ്മേളനം അലങ്കോലമായി പിരിയുക മാത്രമല്ല, ആ സമ്മേളനം ഇസ്രായേൽ ജനത്തിൻ്റെ പിളർപ്പിന് തന്നെ കാരണമായി തീർന്നു. രണ്ടായി പിളർന്ന ജനം, വടക്ക് പത്ത് ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേരിൽ ഒരു പുതിയ രാജ്യമായി മാറി, തെക്ക് യൂത മാത്രം അവശേഷിച്ചു, നടുവിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഗോത്രം, സാവൂളിൻ്റെ ഗോത്രമായ ബെഞ്ചമിൻ ഗോത്രം ജെറൂസലമിന് തൊട്ടടുത്തായതുകൊണ്ട് ബലം പ്രയോഗിച്ചും പ്രീണിപ്പിച്ചും ബെഞ്ചമിൻ ഗോത്രത്തെ യൂതായോട് ചേർത്ത് നിർത്തി. അങ്ങനെ യൂത, ബെഞ്ചമിൻ എന്ന രണ്ട് ഗോത്രങ്ങൾ ഒരുമിച്ച് യൂത എന്ന പേരിൽ തെക്കും, മറ്റു പത്ത് ഗോത്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേൽ എന്ന പേരിൽ വടക്കും രണ്ടു രാജ്യങ്ങളായി തീർന്നു. അത് 931 BC. ഇനി അങ്ങോട്ട് ഏകദേശം 150 വർഷം ഈ രണ്ടു രാജ്യങ്ങൾ രണ്ടായി തന്നെ തുടർന്നു. സഹോദരങ്ങളായിരുന്നെങ്കിലും പരസ്പരം ശത്രുതയിലും യുദ്ധത്തിലുമാണ് അധികമെങ്കും അവർ ചെലവഴിച്ചത്. ചുരുക്കം രാജാക്കന്മാരുടെ ഇടയ്ക്കും കാലത്തു മാത്രമേ അവർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പരസ്പരമുള്ള ശത്രുതയും യുദ്ധവും ഈ രാജ്യം ക്ഷയിക്കുന്നതിന്, പരാജയപ്പെടുന്നതിന് കാരണമായി. BC 721 വടക്കൻ രാജ്യമായ ഇസ്രായേൽ അസീറിയയുടെ ആധിപത്യത്തിന് കീഴിലായി. ചെറുത്തു നിൽക്കാൻ ഇസ്രായേൽക്കാർക്ക് സാധിച്ചില്ല. 721 ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. പിന്നെ അവശേഷിച്ചത് യൂത മാത്രമാണ്. ഒരു ചെറിയ രാജ്യമായി അവശേഷിച്ചു യൂത. ഏകദേശം 150 വർഷത്തോളം തെക്ക് യൂത മാത്രം ഒറ്റ രാജ്യം, ഒരു ഗോത്രമായി നിന്നു. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പും BC 587 അവസാനിക്കുകയാണ്. BC 587 നബുക്കദ്നേസർ എന്ന ബാബിലോൺ ചക്രവർത്തി യൂതായെ ആക്രമിച്ച് രണ്ടാം തവണ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. യൂതായിൽ നിന്ന് 10,000-ക്കണക്കിന് ആളുകളെ ബാബിലോണിലേക്ക് നാടുകടത്തി. യൂതായുടെ അവസാനത്തെ രാജാവായിരുന്ന സെദെക്കിയായുടെ രണ്ട് കണ്ണും ചുഴന്നെടുത്ത് കഴുത്തിൽ ചങ്ങലയുമിട്ട് 2,000-ത്തിലധികം കിലോമീറ്റർ അകലെയുള്ള ബാബിലോണിലേക്ക് യൂത രാജാവിനെ നാടുകടത്തി. അതോടുകൂടി രാജവാഴ്ച ഇസ്രായേലിൽ അവസാനിക്കുകയായി. BC 587 ഇസ്രായേലിൻ്റെ രാജഭരണം എന്നേക്കുമായി അവസാനിച്ചു. ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക. ഇത് 1-ാം സഹസ്രാബ്ദത്തിലെ മധ്യപൗരസ് ദേശത്തിൻ്റെ ചിത്രമാണ്. പേർഷ്യൻ ഉൾക്കടൽ, ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾ, മധ്യധരണിയാഴി, നൈൽ നദി, ഇത് 1-ാം സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാനത്തോടുകൂടിയുള്ള ചിത്രമാണ്. ബാബിലോൺ, വലിയ ഒരു സാമ്രാജ്യം, ബാബിലോണിൻ്റെ ആധിപത്യത്തിൻ്റെ മേഖലയാണ് ഈ കാണുക. ഇവരാണ് നബുക്കദ്നേസറിൻ്റെ കാലത്ത് പലസ്തീന കീഴടക്കി. ജെറൂസലമിൽ നിന്ന് സെദെക്കിയായെയും 10,000-ക്കണക്കിന് ഇസ്രായേൽക്കാരെയും അടിമകളാക്കി ഏകദേശം 2,000 കിലോമീറ്റർ ദൂരെ ഉള്ള ബാബിലോണിലേക്ക് നാടുകടത്തി. ഇനി ബാബിലോണിൻ്റെ അടിമത്തത്തിന് കീഴിലാണ് ഇസ്രായേൽക്കാർ ഏകദേശം 50 വർഷത്തോളം താമസിക്കുക. രക്ഷാചരിത്രത്തിൻ്റെ അടുത്ത ഘട്ടം നമ്മൾ അപഗ്രഥിക്കുമ്പോൾ പ്രവാസത്തെക്കുറിച്ച് വിശദമായിട്ട് പറയും. പ്രവാസം ബാബിലോണിലായിരുന്നു. ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം അവസാനിച്ചു. ഇനി അങ്ങോട്ട് അവർക്ക് ഒരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല. ഈ ചുരുങ്ങിയ അപഗ്രഥനത്തിൽ നിന്ന് ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേലിൽ രാജവാഴ്ച കടന്നു വന്നത് ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയായിരുന്നു. ഫിലിസ്തീനയുടെ ആക്രമണത്തിൽ ചെറുത്തു നിൽക്കാൻ വേണ്ടി, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽക്കാർ ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയത്. അവർക്ക് രാജാവ് സംരക്ഷണം നൽകുകയും ചെയ്തു കുറച്ചു കാലത്തേക്ക്. രാജവാഴ്ചയിലൂടെ ഇസ്രായേലിൽ വലിയ സമൃദ്ധിയുണ്ടായി, ഇസ്രായേലിന് മഹത്വമുണ്ടായി. ഇസ്രായേൽ ലോകചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ജനതയായി തീർന്നത് രാജഭരണകാലത്താണ്. ലോകചരിത്രം അറിയപ്പെടുന്ന പല രാജാക്കന്മാരും ഇസ്രായേൽക്കാർക്കുണ്ടായി. അവർക്ക് സ്വന്തമായി ഒരു തലസ്ഥാനമുണ്ടായി ഇന്നും അറിയപ്പെടുന്ന ജെറൂസലം. ഇസ്രായേലിൻ്റെ ചരിത്രം വിശുദ്ധ ചരിത്രമായി എഴുതപ്പെടാൻ തുടങ്ങിയത്, അഥവാ ബൈബിൾ തന്നെ രചിക്കപ്പെടാൻ തുടങ്ങിയത് രാജഭരണകാലത്താണ്. ഇസ്രായേലിൻ്റെ ആരാധനക്രമങ്ങൾ രൂപം പ്രാപിച്ചത്, ഇസ്രായേൽ ഒരു ദൈവത്തിൻ്റെ ജനമായി വളർന്നത് രാജഭരണകാലത്താണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ ഇസ്രായേൽക്കാർക്ക് ലഭിച്ചു. അത് തന്നെയുമല്ല, രക്ഷാചരിത്രത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് രാജവാഴ്ചയുടെ കാലം. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ശക്തിപ്പെട്ടത് രാജഭരണകാലത്താണ്. പ്രവചനങ്ങൾ രൂപം കൊണ്ടത് രാജഭരണകാലത്താണ്. വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ള ഒരു രാജാവായിരിക്കും. മിശിഹ എന്ന ആ ആശയം തന്നെ, ആ പ്രതീക്ഷ തന്നെ രൂപം കൊണ്ടതും രാജഭരണകാലത്താണ്. ഇതൊക്കെയാണെങ്കിലും രാജഭരണകാലത്ത് അനേകം വീഴ്ചകളുണ്ടായതായിട്ട് കാണും. ഇസ്രായേലിൽ മൊത്തം നാൽപ്പത്തി ഒന്ന് രാജാക്കന്മാരും ഒരു രാജ്ഞിയും ഭരിച്ചു. അതിൽ ആദ്യത്തെ മൂന്ന് രാജാക്കന്മാർ അവിഭക്ത ഇസ്രായേലിൻ്റെ രാജാക്കന്മാരായിരുന്നു. സൗൾ, ദാവീദ്, സോളമൻ. സോളമന്റെ മരണത്തിന് ശേഷം രാജ്യം രണ്ടായി പിളർന്നു. ബി സി 931 931 മുതൽ 721 വരെയുള്ള 210 വർഷം വടക്കൻ രാജ്യവുമായ ഇസ്രായേലിൽ 19 രാജാക്കന്മാർ ഭരിച്ചു. 40 വർഷം ഭരിച്ച ജെറുബ്ബാൻ രണ്ടാമനാണ് ഏറ്റവും കൂടുതൽ ദീർഘമായ ഭരണം കാഴ്ചവെച്ചത്. വടക്കൻ രാജ്യം അതിൽ സമൃദ്ധിയുടെ ഉച്ചകോടിയിലെത്തിയതും ജെറുബ്ബാൻ രണ്ടാമൻ്റെ കാലത്താണ്. അതേസമയം 7 ദിവസം മാത്രം ഭരിച്ച സിമ്രിയും ആ കൂട്ടത്തിൽ പെടുന്നു. 19 രാജാക്കന്മാരിൽ 8 പേര് ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടതാണ്. ശത്രുക്കളുടെയല്ല, അന്യജനതകളുടെയല്ല, സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായ കലാപത്തിൽ, സിംഹാസനത്തിന് വേണ്ടിയുള്ള ചേരിപ്പോരിൽ 8 രാജാക്കന്മാർ കൊല്ലപ്പെട്ടു. ആഹാബ് എന്നൊരു രാജാവ് മാത്രമാണ് ബാഹ്യ ശത്രുക്കളുമായി സിറിയയുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. തെക്കൻ രാജ്യമായ യൂദായിൽ പ്രായേണ സ്ഥിരതയുണ്ടായിരുന്നു. എന്നാലും 4 രാജാക്കന്മാർ അവിടെയും കൊല്ലപ്പെട്ടു. യൂദായുടെ ഒരു രാജാവ്, ജോസിയ രാജാവ്, ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാണ്. ഫറവോ നെക്കോ 609 ബി സിയിൽ ജോസിയ രാജാവിനെ മെഗിദോയിൽ വെച്ച് കൊല ചെയ്തു. അങ്ങനെ ഒരു രാജാവ് യൂദായിൽ ശത്രുക്കളുമായി ഉള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു. മറ്റു 3 പേര് ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടു. യൂദായിൽ ഒരു രാജ്ഞിയും ചുരുക്കം കാലത്തേക്ക് ഭരിച്ചു. ഇപ്പോഴ് 3 രാജാക്കന്മാർ അവിഭക്ത ഇസ്രായേലിൻ്റെ രാജാക്കന്മാരായി, 19 രാജാക്കന്മാർ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ, വീണ്ടും 19 രാജാക്കന്മാർ തെക്കൻ രാജ്യമായ യൂദായിലും. ഇങ്ങനെ മൊത്തം 41 രാജാക്കന്മാരും ഒരു രാജ്ഞിയുമാണ് ഇസ്രായേലിനെ ഭരിച്ചത്. ഇവരുടെ ഭരണത്തിലേക്ക് നമ്മൾ അടുത്ത തവണ കുറച്ചുകൂടി അടുത്ത് വിശദമായി ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നാളെ സാമുവേലിൻ്റെ ജീവിതമാണ് നമ്മൾ അവഗ്രഹിക്കാൻ പോവുക. രാജഭരണത്തിൻ്റെ തുടക്കം കുറിക്കുന്ന സാമുവേലിൻ്റെ ജീവിതം. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ സെഷൻ സമാപിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അവിടുന്ന് സ്വന്തമായൊരു ജനത്തെ തിരഞ്ഞെടുത്തു. അവർക്ക് സ്വന്തമായൊരു ദേശം നൽകി. അന്തസ്സും അഭിമാനവുമുള്ള, ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ, നടുവ് വളയ്ക്കാതെ സ്വാതന്ത്ര്യമുള്ളവരായി, അഭിമാനമുള്ളവരായി, അങ്ങയുടെ മക്കളായി വളരുന്നതിനു വേണ്ടി അവർക്കൊരു രാജ്യവും അവിടുന്ന് നേടിക്കൊടുത്തു. അങ്ങയുടെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നത് സ്വർഗീയ രാജ്യമാണ്, അവിടുത്തെ രാജ്യമാണ്. സ്നേഹത്തിലും നീതിയിലും സാഹോദര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ എല്ലാ ജനതകളെയും ഉൾക്കൊള്ളുന്ന ആ രാജ്യത്തിൽ ഞങ്ങളെയും അംഗങ്ങളാക്കുന്നതിന്, ആ രാജ്യത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കുന്നതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണം.